아가서바니 നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര കാർഷിക ഭക്ഷ്യസമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കാൻ ആത്മാർത്ഥ ശ്രമം വേണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവയ്ക്കും. മധ്യപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇറ്റലി ഫ്രാൻസ് സന്ദർശനം ഇന്നു മുതൽ. ഇന്ത്യ ഇറ്റലി പങ്കാളിത്ത വികസനം ചർച്ച ചെയ്യും. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടരുന്നു. ഹമാസ് ഭീകരത പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ. സംഘർഷം അവസാനിപ്പിക്കാൻ യു എൻ ശ്രമം. ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാന്റ് ഇന്ന് നെതർലാൻഡ്സിനെ നേരിടും. കാർഷിക ഭക്ഷ്യരീതികൾ സംബന്ധിച്ച് ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച രാജ്യാന്തര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യം നിലനിർത്താനും മെച്ചപ്പെടുത്തുവാനും മികച്ച പരിശ്രമങ്ങൾ വേണമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ആഗോള താപനം മൂലം പരിസ്ഥിതിക്കും കാർഷികോത്പാദനത്തിനും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്തപ്പെടണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ 4 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടാൻസാനിയൻ പ്രസിഡന്റ് ഉഭയകക്ഷി ചർച്ച നടത്തി. നിരവധി സഹകരണ കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ടാൻസാനിയൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. സാമിയ സുലുഹു ഹസനോടുള്ള ബഹുമാനാർത്ഥം രാഷ്ട്രപതി വിരുന്നും സംഘടിപ്പിക്കും. രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ രാവിലെ ആചാരപരമായ സ്വീകരണം നൽകി. രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സമാധിയിൽ അവർ പുഷ്പചക്രം സമർപ്പിച്ചു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന വ്യാപാര നിക്ഷേപ ഫോറത്തിലും ടാൻസാനിയൻ പ്രസിഡന്റ് പങ്കെടുക്കും. സന്ദർശനം ഇന്ത്യയും ടാൻസാനിയയും തമ്മിലുള്ള ചരിത്രപരവും സൌഹൃദപരവുമായ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് കരുതപ്പെടുന്നത്. 8 വർഷത്തിന് ശേഷമാണ് ടാൻസാനിയൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസനുമായി കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ യൂണിയനെ G20 സ്ഥിര അംഗമായി ഉൾപ്പെടുത്താൻ മുൻകൈ എടുത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാമിയ സുലുഹു ഹസൻ നന്ദി അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, മിസോറാം, തെലങ്കാന, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മിസോറാമിൽ നവംബർ 7-നും മധ്യപ്രദേശിൽ 17-നുമാണ് വോട്ടെടുപ്പ്. ഛത്തീസ്ഗഡിൽ നവംബർ 7-നും 17-നും 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. രാജസ്ഥാനിൽ നവംബർ 23-ന് വോട്ടെടുപ്പ് നടക്കും. തെലങ്കാനയിൽ നവംബർ 30-നാണ് തെരഞ്ഞെടുപ്പ്. ഡിസംബർ 3-നാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ. ഇതോടെ 5 സംസ്ഥാനങ്ങളിലും മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിലാണ് തീയതി പ്രഖ്യാപിച്ചത്. 2024 ദേശീയ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നേ അവസാനമായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ നയതന്ത്ര മേഖലയ്ക്ക് യഥാർത്ഥ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് G20 പ്രസിഡൻസി തെളിയിച്ചതായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനത്തോടനുബന്ധിച്ച് IFS ഉദ്യോഗസ്ഥർക്ക് ഡോ ജയശങ്കർ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ആശംസകൾ നേർന്നു. ഇന്ത്യ കൂടുതൽ സങ്കീർണവും പ്രവചനാതീതവുമായ തോതിൽ ഉയർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ IFS ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങൾ അനുദിനം വളരുന്നുണ്ട്. രാജ്യത്തെ മറ്റു മേഖലകളെപ്പോലെ IFSും അമൃതകാലിന്റെ ദർശനത്തോട് പ്രതികരിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 12 വരെ അദ്ദേഹം ഇറ്റലിയിലും ഫ്രാൻസിലും സന്ദർശനം നടത്തും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറ്റാലിയൻ പ്രതിരോധമന്ത്രി ഗൈഡോ ക്രിസറ്റോയുമായി ശ്രീ രാജ്നാഥ് സിംഗ് റോമിൽ കൂടിക്കാഴ്ച നടത്തും. തന്ത്രപരമായ പങ്കാളിത്തം ചർച്ചാ വിഷയമാകും. പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പാരീസിൽ ഫ്രഞ്ച് സായുധസേനാ മന്ത്രി സെബാസ്റ്റ്യൻ ലെകോർണുവുമായി ശ്രീ രാജ്നാഥ് സിംഗ് 5 വാർഷിക പ്രതിരോധ സംഭാഷണം നടത്തും. വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് പ്രതിരോധ വ്യവസായ സിഇഒമാരുമായും മുതിർന്ന പ്രതിനിധികളുമായും റോമിലും പാരീസിലും രാജ്യരക്ഷാമന്ത്രി ചർച്ച നടത്തും. നികുതി ഓഫീസർമാർ പാസാക്കിയ ഡിമാൻഡ് ഉത്തരവുകൾക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യാൻ നികുതിദായകർക്ക് അടുത്ത വർഷം ജനുവരി 31 വരെ സമയം അനുവദിച്ചു. ഇത് സംബന്ധിച്ച പൊതുമാപ്പ് പദ്ധതി GST കൌൺസിൽ പുറത്തിറക്കി. നികുതി ഉദ്യോഗസ്ഥർ ഉത്തരവ് പാസാക്കിയതിന് ശേഷം 3 മാസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ കഴിയാതിരുന്നവർക്കും ഈ സൌകര്യം വിനിയോഗിക്കാം. കരിമ്പ് കർഷകർക്ക് ഗുണകരമാകുന്ന നികുതി ഇളവ് ഉൾപ്പെടെ ഏതാനും ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന GST കൌൺസിൽ പ്രഖ്യാപിച്ചിരുന്നു. കൊച്ചിയിൽ നാളെ നടക്കുന്ന 16-ാമത് കൃഷിശാസ്ത്ര കോൺഗ്രസ് കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്യും. നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് സംഘടിപ്പിക്കുന്ന പരിപാടി ആദ്യമായാണ് കേരളത്തിൽ നടക്കുന്നത്. സിക്കിമിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 34. ഇതിൽ 10 പേർ സൈനികരാണ്. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു. കേന്ദ്രസംഘം സിക്കിമിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
സിക്കിമിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് 105 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ 2563 പേരെ രക്ഷപ്പെടുത്തി. 26 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6505 പേർ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ആകെ 1381 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഇതുവരെ 8 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാണാതായ സൈനികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വടക്കൻ സിക്കിമിലെ ലാച്ചൻ, ലാച്ചുങ് താങ്കു, ചുങ്താങ് മേഖലകളിൽ കുടുങ്ങിയ 1700 വിനോദസഞ്ചാരികൾക്ക് സേനയുടെ ത്രിശക്തി വിഭാഗത്തിലെ സൈനികർ സഹായം നൽകുന്നു. വടക്കൻ സിക്കിമിലെ ലാച്ചനിൽ നിന്ന് ഒഴിപ്പിച്ച വിനോദസഞ്ചാരികളുടെ ആദ്യ സംഘം സൈനിക ഹെലികോപ്റ്ററിൽ മംഗാനിലെ റിംഗിം ഹെലിപാഡിലെത്തി. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് പൊതുവായ സ്ഥിതി സംഘം അവലോകനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതി അവലോകനം ചെയ്തു. ചീഫ് സെക്രട്ടറി വി വി പഥക്, കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡ, കിഴക്കൻ കമാൻഡ് മേധാവി എന്നിവർ സംബന്ധിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ സൈനികർക്കൊപ്പം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടരുകയാണ്. അതിർത്തി മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹമാസും ഇസ്രായേലി സുരക്ഷാസേനയും ഏറ്റുമുട്ടുന്നു. ഇതുവരെ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ 700 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ ഭാഗത്ത് 400 ജീവഹാനിയുണ്ടായി. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരാൻ ഇടയുണ്ട്. ഗാസയിലെ 800 കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. വടക്കുകിഴക്കൻ മേഖലയിലായിരുന്നു ഇസ്രായേൽ കാര്യമായി പ്രത്യാക്രമണം നടത്തിയത്. ഗാസയിൽ 70,000-ത്തോളം പേർ സുരക്ഷ തേടി സ്കൂളുകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്ന് യുഎൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎൻ രക്ഷാസമിതി ഇന്നലെ അടിയന്തര യോഗം ചേർന്നു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ സംഘർഷാവസ്ഥ ലഘൂകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ യോഗം തീരുമാനമെടുത്തു. 1.5 മണിക്കൂർ നീണ്ട യോഗത്തിനൊടുവിൽ പ്രസ്താവനകളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലന പരമ്പരയിൽ മരിച്ചവരുടെ എണ്ണം 2000 കടന്നു. 2445 പേർ മരിച്ചതായി താലിബാൻ ഭരണകൂടത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 6:30 പ്രവിശ്യാ തലസ്ഥാനമായ ഫേറത്തിന്റെ വടക്കു പടിഞ്ഞാറ് 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. തുടർന്ന് 8 തുടർചലനങ്ങൾ ഉണ്ടായി. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ന്യൂസിലാന്റ് നെതർലാന്റ്സിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന 2 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും. ഇന്നലെ ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. 200 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ഇന്ത്യ 42.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ തോൽവി. ഇന്നലെ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് മുംബൈ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയുടെയും കശ്മീർ മേഖലയിലെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെയും ഭാഗമായി ദക്ഷിണ കശ്മീരിലെ പുൽവാമ ജില്ലയിലെ സ്പൈസ് പാർക്ക് കേന്ദ്രമന്ത്രി ഡോ മഹേന്ദ്രനാഥ് പാണ്ഡെ ഇന്നലെ സന്ദർശിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി സ്പൈസ് പാർക്കിലെ സംസ്കരണ യൂണിറ്റുകളും അടിസ്ഥാന സൌകര്യങ്ങളും അദ്ദേഹം പരിശോധിച്ചു. കുങ്കുമപ്പൂവിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിൽ സഫ്രോൺ പാർക്കിന്റെ പങ്ക് മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ മത്സ്യത്തൊഴിൽ മേഖലയിൽ അപകടങ്ങൾ കൂടി വരുന്നത് കണക്കിലെടുത്ത് മത്സ്യബന്ധന മേഖലയിലെ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. കൊച്ചി മുനമ്പത്ത് മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക തപാൽ ദിനം. 1874 സ്വിസ് തലസ്ഥാനമായ ബേണിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ വാർഷികമാണ് തപാൽ ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 364 പോയിന്റ് താഴ്ന്ന് 65,631, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 112 പോയിന്റ് കുറഞ്ഞ് 19,535 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര കാർഷിക ഭക്ഷ്യ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കാൻ ആത്മാർത്ഥ ശ്രമം വേണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവയ്ക്കും. മധ്യപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇറ്റലി ഫ്രാൻസ് സന്ദർശനം ഇന്നു മുതൽ. ഇന്ത്യ ഇറ്റലി പങ്കാളിത്ത വികസനം ചർച്ച ചെയ്യും. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടരുന്നു. ഹമാസ് ഭീകരത പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ. സംഘർഷം അവസാനിപ്പിക്കാൻ യുഎൻ ശ്രമം. ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാന്റ് ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.